അതുകൊണ്ടാണ് അവന് ഫിറഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്ന പേര് വന്നത്. ഈ ഉമ്മത്തിലെ ഫിറഔൻ, ഈ സമൂഹത്തിലെ ഈ സമുദായത്തിലെ ഫിറഔൻ എന്നറിയപ്പെട്ടയാളാണ് അബൂജഹൽ. അങ്ങനെ അയ്യാഷ് പിന്നീട് മക്കയിൽ അയ്യാഷിനെ അവർ ഉപദ്രവിച്ചു. ഉപദ്രവം സഹിക്കവയ്യാതെ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അദ്ദേഹം ഞാൻ കുഫറിന്റെ വാക്കുകൾ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ധരിച്ചിരുന്നത് പീഡനങ്ങൾ കാരണം ഇങ്ങനെ ഇസ്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ആളുകൾ, മദീനയിലേക്ക് വരാത്ത ആളുകൾ, മക്കയിൽ തന്നെ താമസിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല എന്നാണ്. കാരണം അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ്, ഇസ്ലാമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞവരാണ്. അതിനുശേഷവും അവർ തങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് ഞങ്ങൾ ധരിച്ചു വച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയതിന് ശേഷവും അയ്യാഷും കുറച്ചാളുകളും പീഡനങ്ങൾ സഹിച്ച് മക്കയിൽ തന്നെയാണ്. അവർക്ക് മദീനയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് അവതരിപ്പിക്കുന്നത്. قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله. الله سبحانه وتعالى رسول الله يود പറയുകയാണ്. قل പറയുക അല്ലാഹുവിന്റെ റസൂലേ, يا عبادي الذين اسرفوا على انفسهم, തങ്ങളുടെ സ്വന്തങ്ങളോട് അതിക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളെ, എൻ്റെ ദാസന്മാരെ, لا تقنطوا من رحمه الله, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ തെറ്റുകളും പുറത്തു നൽകുന്നവനാണ്. ഈ ആയത്ത് ഇവരുടെ കാര്യത്തിലാണ് ഇറങ്ങിയത്. ഈ ആയത്ത് അവതരിച്ച ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഒരു ഏടിൽ എഴുതി മക്കയിലേക്ക് കൊടുത്തയച്ചു എന്നാണ്. ഇങ്ങനെ മക്കയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാതെ, മദീനയിലേക്ക് എത്താൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾക്കടുക്കലേക്ക് ഈ ആയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി അയച്ചു എന്നാണ്. തിന്മ ചെയ്തിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ പാടില്ല എന്നറിയിക്കുന്ന ഈ ആയത്ത്. ഇത് ലഭിച്ചപ്പോൾ അവരിൽ ചില ആളുകൾ ഈ ആയത്ത് അവരിങ്ങനെ ഓതാൻ തുടങ്ങി. എന്നിട്ട് അവരിൽ ചിലർ പറയുകയാണ്, എനിക്കതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല, ഞാനിങ്ങനെ ആ ഏടും പിടിച്ച് നടക്കുകയാണ്, എനിക്കെന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല, ഞാനിങ്ങനെ അത് വായിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ധാരാളമായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ കാര്യത്തിൽ അവതരിച്ച ആയത്താണ്. അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു നൽകുമെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ചരിത്രത്തിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടതായി കാണാൻ സാധിക്കും. അങ്ങനെ സഹാബികളിൽ പലരും അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. സഹാബികൾ അവരെല്ലാവരും മദീനയിലേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെ മൂന്ന് പേർ മാത്രമാണ് പ്രധാനികളായി ബാക്കിയുള്ളത്. റസൂലുള്ളയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറും അലി ഇബ്നു അബി ത്വാലിബും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഇടക്കിടക്ക് വരും. എന്നിട്ട് റസൂലുള്ളയോട് ചോദിക്കും, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഹിജ്റ പോകട്ടെ, മദീനയിലേക്ക് പോകട്ടെ. അപ്പോൾ റസൂലുള്ള പറയും, അബൂബക്കർ നീ തിരക്ക് കൂട്ടരുത്, ലഅല്ലല്ലാഹു യജ്അലു ലക സാഹിബൻ, നീ ഒറ്റക്ക് പോകേണ്ടതില്ല, നിനക്ക് ചിലപ്പോൾ യാത്രയിൽ കൂട്ടുവരാനായി ഒരാളെ അള്ളാഹു ചിലപ്പോൾ നിശ്ചയിച്ചേക്കാം. അബൂബക്കർ ആകട്ടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര പോകണമെന്നാണ്. അപ്പോൾ ഇതറിയാൻ വേണ്ടിയാണ് ഇടക്കിടക്ക് അദ്ദേഹം വന്ന് ചോദിക്കുന്നത്, റസൂലെ ഞാൻ ഹിജ്റ പോകട്ടെ. അപ്പോഴൊക്കെ റസൂലുള്ള പറയും, അബൂബക്കറെ തിരക്ക് കൂട്ടരുത്, നിനക്ക് അള്ളാഹു ചിലപ്പോൾ ഒപ്പം പോകാൻ ഒരാളെ നിശ്ചയിച്ചു തന്നേക്കാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആയിഷ റളിയല്ലാഹു തആല അൻഹ അദ്ദേഹം അവർ പറയുകയാണ്, മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്ന ആളുകളൊക്കെ ഹിജ്റ പോയി കഴിഞ്ഞു. അങ്ങനെ അബിസീനയിലേക്ക് മുൻപ് ഹിജ്റ പോയ ആളുകൾ, അവരും കുറച്ചുപേർ മദീനയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്, അവരും മദീനയിലേക്ക് പോയിട്ടുണ്ട്. അബിസീനയിൽ മുൻപ് ഹിജ്റ പോയ ആളുകൾ, അവരിൽ പലരും മദീനയിലേക്ക് പോയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ പൊതുവെ മദീനയിലാണ് തമ്പടിച്ചിട്ടുള്ളത്. കുറച്ചാളുകൾ മാത്രമാണ് ഹബശയിൽ ബാക്കിയായിട്ടുള്ളത്, അബിസീനിയയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പിന്നെ ബാക്കിയായിട്ടുള്ളത്. അവർ തന്നെ അവിടെ നിൽക്കാനുള്ള കാരണം നജാഷി അദ്ദേഹത്തിന് തന്റെ നാട്ടിൽ ചില യുദ്ധങ്ങളുണ്ടായി, അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് അവർ മദീനയിലേക്ക് വരാതെ അബിസീനിയയിൽ നിൽക്കുന്നത്. വളരെ കുറച്ച് സഹാബികൾ മാത്രം അബിസീനിയയിൽ ബാക്കിയുണ്ട്. ലോകത്ത് ആകെയുള്ള മുസ്ലിമീങ്ങൾ അവരെല്ലാവരും മദീനയിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഹിജറ പോകാനുള്ള അനുമതി കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അബൂബക്കറും അതുപോലെ തന്നെയാണ്. അബൂബക്കർ രണ്ട് ഒട്ടകങ്ങളെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്, അതിന് നന്നായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്, തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് റസൂലുള്ളയോടൊപ്പം പോകാൻ സാധിക്കുമെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ഒരിക്കൽ അബൂബക്കർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല, അങ്ങ് ഹിജറ പോകുന്നില്ലേ? റസൂലുള്ള പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ അനുമതി കാത്തിരിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ ചോദിച്ചു, അല്ലാഹു താങ്കൾക്ക് അനുമതി നൽകുമെന്ന് പ്രതീക്ഷയുണ്ടോ? റസൂലുള്ള പറഞ്ഞു, പ്രതീക്ഷയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിന്റെ അനുമതി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖുറൈശികൾ അവർ ദാറുന്നദ്വയിൽ ഒരുമിച്ച് കൂടുന്നത്. ദാറുന്നദ്വ എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ പ്രധാന സങ്കേതമാണ്. ഖുസൈ ഇബ്നു കിലാബിന്റെ വീടാണത്. ഖുറൈശികൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തുകൂടിയിരുന്ന വീടാണത്. മക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും, അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ദാറുന്നദ്വയിൽ ഒരുമിച്ചുകൂടി അവരുടെ ചർച്ച, യോഗത്തിന്റെ അജണ്ട മുഹമ്മദിനെ എന്ത് ചെയ്യണം എന്നതാണ്. അങ്ങനെ അവർ യോഗം തുടങ്ങാൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഒരു വയസ്സൻ, ഒരു കിളവനായ ഒരുത്തൻ, അയാൾ ഒരു പുതപ്പ് മൂടി അതിന്റെ വാതിലിന്റെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചു, ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ നജദിൽ നിന്നുള്ള ഒരു വയസ്സനാണ്, നജദിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അയാൾ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിന്റെ കാര്യത്തിൽ എന്തോ ഒരു തീരുമാനമെടുക്കാൻ നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് വന്നതാണ്. എനിക്കെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാമല്ലോ. ആ വന്നത് യഥാർത്ഥത്തിൽ പിശാജായിരുന്നു, ഷെയ്ത്താനായിരുന്നു. പിശാജ് ഒരു വയസ്സന്റെ രൂപത്തിൽ ആ യോഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ ശരി, കയറിയിരിക്ക്. അങ്ങനെ അവർ ചർച്ച തുടങ്ങി. അവർ പറഞ്ഞു, മുഹമ്മദിനെ ഈ നിലക്ക് വിട്ടാൽ അവന് മദീനയിൽ ശക്തി വർദ്ധിക്കുകയാണ്, എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തേ തീരും, ഇല്ലെങ്കിൽ മുഹമ്മദ് മദീനയിൽ പോയി ശക്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കിലേക്ക് തന്നെ തിരിച്ചു വരും, നമ്മളെ കൊന്നുകളയും. അവനെ തടയുകയാണെങ്കിൽ ഇപ്പോൾ തടയണം. അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട അബുൽ മുഖ്തരി ഇബ്നു ഹിഷാം അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ നമുക്ക് തടവറയിലിടാം, തടവിലാക്കാം. അങ്ങനെ തടവിൽ കിടന്നു വന്നല്ലെങ്കിൽ അവൻ ചത്തുപോകട്ടെ, അല്ലെങ്കിൽ അവൻ ഈ പറയുന്ന അവന്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ ഗതികെട്ട് അവൻ പിന്നിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇത് കേട്ട ഉടനെ ഈ വയസ്സൻ അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അത് നടക്കില്ല, ആ അഭിപ്രായം ഒരിക്കലും ഉപകാരം ചെയ്യില്ല. മുഹമ്മദിനെ നമ്മൾ തടവറയിലിട്ടാൽ അവന്റെ കൂട്ടാളികൾ ഇതറിയും, അവരെല്ലാവരും ഇങ്ങോട്ട് ഇരച്ചെത്തും, നിങ്ങളെ അവർ കീഴടക്കും, മുഹമ്മദിനെ അവർ കൊണ്ടുപോകും, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ നമുക്ക് പിടികൂടി ഏതെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വലിച്ചെറിയാം, പിന്നെ അവൻ അവിടെ നിന്ന് എവിടേക്കാണെങ്കിൽ പോകട്ടെ, അവൻ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ പിന്നെ അവന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല, ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവനെ ഉപേക്ഷിക്കാം. അത് കേട്ട ഉടനെ അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, വയസ്സൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിന്റെ സംസാരത്തിനുള്ള കഴിവ് നിങ്ങൾക്കൊക്കെ അറിയാം, അവൻ എങ്ങാനും ആ നാട്ടിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോയി അവിടെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് പിന്നെ അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ അതും പ്രശ്നമാണ്, അതുകൊണ്ട് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഷെയ്ത്താൻ അബൂജഹൽ അവൻ പറഞ്ഞു, എനിക്കൊരു വഴി പറയാനുണ്ട്. എന്താണ് വഴി? നമ്മൾ ഖുറൈശികളിലെ എല്ലാ കബീലക്കാരും എല്ലാ കുടുംബക്കാരും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കഴിവുള്ള, ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും യുദ്ധപാഠവുമുള്ള യുവാക്കളെ തിരഞ്ഞെടുക്കുക. എല്ലാ കുടുംബക്കാരും, ഖുറൈശികളിലെ എല്ലാ കുടുംബക്കാരും ഒരുമിക്കുക. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കഴിവുള്ള ഒരു യുവാവിനെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഇവരെല്ലാവരും, ഈ എല്ലാ കുടുംബത്തിൽ നിന്നുള്ള യുവാക്കളും ഒരുമിച്ചുകൂടി മുഹമ്മദിന്റെ വീട് വളയാം, മുഹമ്മദിന്റെ വീട് വളയാം. എന്നിട്ട് മുഹമ്മദ് ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന തക്കത്തിൽ എല്ലാവരും ഒരുമിച്ച് അവനെ കൊലപ്പെടുത്തി കളയാം, അവനെ കൊന്നുകളയാം. അതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും വാളുകളിൽ മുഹമ്മദിന്റെ രക്തം പുരളും. ഖുറൈശികളിലെ എല്ലാ കുടുംബക്കാരും മുഹമ്മദിന്റെ രക്തത്തിൽ പങ്കാളികളായാൽ പിന്നീടൊരിക്കലും അബ്ദു മനാഫിന്റെ കുടുംബത്തിന് നമ്മോട് പകരം ചോദിക്കാൻ കഴിയില്ല. എല്ലാവരോടും പകരം ചോദിക്കാൻ അവർക്ക് സാധിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബം മുഹമ്മദിനെ കൊലപ്പെടുത്തിയാൽ അബ്ദു മനാഫിന്റെ കുടുംബം പകരം ചോദിക്കാൻ വരും. എല്ലാവരും കൂടി അതിൽ പങ്കുചേർന്നാലോ അവർ നമ്മോട് പകരം ചോദിക്കാൻ വരില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് മുഹമ്മദിനെ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറെടുക്കുക. അങ്ങനെ എല്ലാവർക്കും മുഹമ്മദിന്റെ രക്തത്തിൽ പങ്കുണ്ടായാൽ പിന്നെ അബ്ദു മനാഫിന്റെ ആളുകൾ അവർ നമ്മോട് അവനെ കൊന്നതിന് പകരമായി ദിയത്ത് ചോദിക്കും. ദിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി എന്ന് പറയുന്ന, ഒരാളെ കൊലപ്പെടുത്തി അതിന് പകരമായി കൊടുക്കുന്ന പണം, അത് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഈ പ്രശ്നം അവസാനിക്കും. ഇത് കേട്ടതോടുകൂടി ആ വയസ്സനായ കിളവൻ അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇതാണ് ശരിയായ അഭിപ്രായം. ഇങ്ങനെയാണ് അഭിപ്രായം പറയേണ്ടത്, ഇതാണ് ഏറ്റവും യോജിച്ച അഭിപ്രായം. നിങ്ങൾ ഷെയ്ത്താനവൻ പരാജയപ്പെടുത്തി അബൂജഹൽ. എന്നൊരു കാര്യം മനസ്സിലാക്കാവുന്നത് എന്താണ്, മനുഷ്യർ അവരുടെ എല്ലാ തിന്മകളും പിശാജ് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം ചെയ്യുന്നതല്ല. തിന്മ വല്ലാതെ ചെയ്ത് ചെയ്ത് മഹാ ഷെയ്ത്താനായി മനുഷ്യൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ പിശാജ് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ തന്നെ ചെയ്തോളൂ. ചിലപ്പോൾ അവൻ പിശാജിനെ വരെ പരാജയപ്പെടുത്തും. എല്ലാ തിന്മയും പിശാജ് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. തിന്മയുടെ കാരണങ്ങൾ പലതാണ്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഷെയ്ത്താനാണ്. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾ അവർ തിന്മ ചെയ്ത് അവൻ തന്നെ ഒരു ഷെയ്ത്താനായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചിക്കൾ. മനുഷ്യരിലും ചില ഷെയ്ത്താന്മാരാണ്, അവർക്ക് ഷെയ്ത്താൻ ഉപദേശിച്ചു കൊടുക്കണമെന്നില്ല, ഒരു ചിലപ്പോൾ ഷെയ്ത്താനെ പരാജയപ്പെടുത്തും, അവൻ അങ്ങോട്ട് ബുദ്ധി പറഞ്ഞുകൊടുക്കും. അപ്പോൾ പിശാജ് അബൂജഹലിന്റെ ഈ അഭിപ്രായം അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും ഈ അഭിപ്രായം അതിൽ യോജിച്ചു. ആ തീരുമാനത്തിൽ അവർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. ആ ദിവസം തീരുമാനിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിവരം നൽകി, മുശ്രിക്കുകൾ നിന്നെ വധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരം അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു നൽകി. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിന്ന് ഹിജ്റക്കുള്ള അനുമതി അവിടത്തേക്ക് ലഭിച്ചു. ഈ സന്ദർഭത്തിലാണ് ഈ വാർത്ത ലഭിക്കുന്നതും ഹിജ്റ പോകാനുള്ള അനുമതി ലഭിക്കുന്നതും ഒരുമിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. ഈ ആയത്ത് ഹിജ്റക്ക് റസൂലുള്ളാഹി അനുമതി നൽകിക്കൊണ്ട് അവതരിച്ച ആയത്താണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുവാദമാണ്, ഹിജ്റക്ക് വേണ്ടിയുള്ള അനുവാദമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وإذ يمكر بك الذين كفروا ليثبتوك او يقتلوك او يخرجوك ويمكرون ويمكر الله والله خير الماكرين. الله سبحانه وتعالى പറയുന്നു, اذ يمكر بك, നിന്റെ കാര്യത്തിൽ കുഫാറുകൾ മുശ്രിക്കുകൾ അവർ തന്ത്രം മെനഞ്ഞുകൊണ്ടിരുന്ന സമയം, നിന്നെ വധിക്കണമോ, അതല്ല നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണമോ, അതല്ല നിന്നെ വല്ല തടവിലുമാക്കണമോ എന്ന കാര്യത്തിൽ മുശ്രിക്കുകൾ തന്ത്രം മെനഞ്ഞിരുന്ന സമയം, വയം കുറൂന, അവർ തന്ത്രം മെനയുന്ന സമയത്ത് വയം കുറുല്ലാഹ്, അള്ളാഹു തന്ത്രം മെനയുന്നുണ്ടായിരുന്നു. അവർ തന്ത്രം മെനഞ്ഞപ്പോൾ അള്ളാഹുവും തന്ത്രം മെനഞ്ഞു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രം മെനയുന്നവരിൽ ഏറ്റവും നന്നായി തന്ത്രം മെനയാൻ അറിയുന്നത് അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ തന്ത്രമാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ കിടന്നുറങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വെട്ടാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് അലിയോട് പറഞ്ഞു, ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യമുള്ളത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ എന്റെ വീട്ടിൽ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് ഞാൻ പുതക്കുന്ന പുതപ്പ് ധരിച്ചുകൊണ്ട് കിടക്കണം. റസൂൽ ഒരു പച്ച പുതപ്പ് ധരിച്ചുകൊണ്ടാണ് കിടക്കാറുള്ളത്. അലിയോട് റസൂൽ പറഞ്ഞു, നീ ആ പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് കിടക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ ആദ്യത്തെ വ്യക്തിയാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. റസൂലിനക്ക് വേണ്ടി ആദ്യമായി സ്വന്തം ജീവൻ ബലി നൽകാൻ തയ്യാറായ വ്യക്തി സഹാബികളുടെ കൂട്ടത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് ഈ കാര്യം പറഞ്ഞ് ചട്ടം കെട്ടി. മക്കക്കാർ റസൂലിനെ വധിക്കാൻ തയ്യാറെടുത്ത ദിവസം അലിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോകാനുള്ള അനുമതി കിട്ടിയപ്പോൾ റസൂലുള്ള ചോദിച്ചു ജിബ്രീലിനോടായി, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, വമൻ യുഹാജിറു മഅി, എന്നോടൊപ്പം ഹിജ്റ പോകാൻ ആരാണുള്ളത്, ഞാൻ ആരെയെങ്കിലും ഒപ്പം കൂട്ടേണ്ടതുണ്ടോ? ജിബ്രീൽ പറഞ്ഞു, അബൂബക്കറിനെ ഒപ്പം കൂട്ടണം. റസൂലുള്ള പ്രതീക്ഷിച്ചതും അത് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടുന്ന് അബൂബക്കറിന്റെ അടുക്കലേക്ക് ചെന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും വരും വൈകുന്നേരവും വരും, എല്ലാ ദിവസവും വരും. അബൂബക്കറിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ രാവിലെയും ഉണ്ടാകും വൈകുന്നേരവും ഉണ്ടാകും, എല്ലാ ദിവസവും അവിടുന്ന്, ഒരു ദിവസം പോലും അവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ വരാത്ത ദിവസമില്ല. ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, കഅബയിലേക്ക് പോകുന്ന വഴിയിലാണ് അബൂബക്കറിന്റെ വീട്, അതുകൊണ്ടാണ് റസൂൽ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ അബൂബക്കർ റസൂലിന്റെ അടുക്കലേക്ക് അതിനേക്കാൾ കൂടുതൽ പോകാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും സ്ഥിരമായി അബൂബക്കറിന്റെ വീട്ടിൽ പോകും, വർത്തമാനം പറഞ്ഞിരിക്കും. അന്ന് റസൂൽ പോകുന്നത് നട്ടുച്ച നേരത്താണ്, സൂര്യൻ ഏതാണ്ട് നടുവിൽ നിന്നൊന്ന് ചലിച്ച സമയത്ത്, ളുഹറിന്റെ സമയം, ളുഹറിന്റെ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ വീട്ടിലേക്ക് വരുന്നത്. റസൂലുള്ള വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ അബൂബക്കർ പറഞ്ഞു, എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതുമായിട്ടാണ് റസൂലുള്ള വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുമതി ചോദിച്ചു, അനുമതി ലഭിച്ചു, അവിടുന്ന് വീട്ടിനുള്ളിലേക്ക് കയറിയിരുന്നു. അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ അപ്പോൾ ആയിഷയുണ്ട്, അതുപോലെ അസ്മ ഉണ്ട്. ഇവർ രണ്ടുപേരും അബൂബക്കറിന്റെ മക്കളാണ്, ആയിഷ ബിൻ അബി ബക്കർ, അസ്മ ബിൻ അബി ബക്കർ റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടുപേരുമുണ്ട്. അബൂബക്കർ അദ്ദേഹത്തിന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മാറിയിരുന്നു, റസൂലുള്ള അവിടെ വന്നിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തലയിലൂടെ വസ്ത്രം ധരിച്ച് മറപിടിച്ചാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് റൂമിലേക്ക് കയറിയിരുന്നതിന് ശേഷം അബൂബക്കറിനോട് പറഞ്ഞു, വീട്ടിലുള്ള ആളുകളോട് പുറത്തുപോകാൻ പറയണം. വീട്ടിലാകെ ഉള്ളത് ആയിഷയും അസ്മാഉമാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഹിജ്റയുടെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി, ഇത് രഹസ്യമാക്കി വെക്കുന്നതിന് വേണ്ടി. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നമാഹും അഹ്ലുക, അള്ളാഹുവിന്റെ റസൂൽ അവർ നിങ്ങളുടെ കുടുംബമാണ്, അവർ തമ്മിലുള്ള ബന്ധം കാരണത്താലാണ് അത് പറഞ്ഞത്. പല കാരണങ്ങൾ പറയപ്പെട്ടതായി കാണാം. ഒന്ന്, ആയിഷ ബീവി റസൂലുള്ളയുടെ ഭാര്യയാണ്, അതുകൊണ്ടാണ് എന്ന് ചിലർ പറഞ്ഞതായി കാണാം. മറ്റു ചിലർ പറഞ്ഞു, അല്ല, അബൂബക്കർ റസൂലുള്ളയോട് ഉള്ള അടുപ്പം കാരണത്താൽ, സ്നേഹം കാരണത്താൽ പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ അവർ എന്റെ മക്കളാണ്, നിങ്ങളുടെ കുടുംബം പോലെ തന്നെയാണ്. എന്റെ കുടുംബം നിങ്ങളെ അവിടുത്തെ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളയുടെ കുടുംബം പോലെയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജ്റ പോകാൻ എനിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്, മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അസ്സഹബ, റസൂലെ ആരെങ്കിലും ഒപ്പമുണ്ടോ, ഞാൻ ഒപ്പം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹബ, അബൂബക്കറെ നീ ഒപ്പമുണ്ട്, നീയാണ് ഒപ്പം വരേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്കെന്ന് വളരെ കുറഞ്ഞ വയസ്സേ ഉള്ളൂ, 6 വയസ്സ് 7 വയസ്സ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ജീവിതത്തിൽ അന്ന് വരെ സന്തോഷം കൊണ്ട് ഒരാൾ കരയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അബൂബക്കർ അന്ന് കരയുന്നത് ഞാൻ കണ്ടു, സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. റസൂലുള്ളയോടൊപ്പം പോകാനുള്ള സന്തോഷം കാരണത്താൽ അബൂബക്കർ മാറി നിന്ന് കരഞ്ഞു. അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഇസ്ലാം ഉണ്ടാക്കിയ സ്നേഹമായിരുന്നു അത്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയിൽ റസൂലുള്ളയെ അദ്ദേഹം സഹായിച്ച ചരിത്രം അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. അവിടുത്തെ വിനയം, അദ്ദേഹത്തിന്റെ വിനയം, റസൂലുള്ളയുടെ കാര്യത്തിലുള്ള ശ്രദ്ധ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അബൂബക്കർ പറഞ്ഞു, റസൂലെ, എന്റെ അടുത്ത് 2 ഒട്ടകങ്ങളുണ്ട്, 1 ഒട്ടകം അങ്ങേക്ക് വേണ്ടിയാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ബിസ്സമൻ, അബൂബക്കർ വെറുതെ വാങ്ങിക്കുകയില്ല, അതിന്റെ പൈസ വാങ്ങണം. എത്രയാകും അതിന്, നീ പറയണം, അതിന്റെ പണം ഞാൻ നൽകാം. പണ്ഡിതന്മാർ പറഞ്ഞത് അയക്കണം, എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള അപ്പോൾ ഇത് പണം കൊടുത്ത് വാങ്ങണമെന്ന് ഷഠിച്ചത്, നിർബന്ധം പിടിച്ചത്? അബൂബക്കർ ആകട്ടെ പലതവണ റസൂലുള്ളയെ സഹായിച്ചിട്ടുണ്ട്, അന്ന് എന്തുകൊണ്ട് റസൂലുള്ള അങ്ങനെ പറഞ്ഞു? പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹിജ്റ അത് അവിടുത്തെ സമ്പാദ്യം കൊണ്ടാകാൻ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിപൂർണമായി അവിടുത്തെ സമ്പാദ്യം കൊണ്ട് തന്നെ അതായിത്തീരാൻ ആഗ്രഹിച്ചു. ഇതിലൊക്കെ ഇന്നത്തെ പല പുരോഹിതന്മാർക്കും പാഠങ്ങളുണ്ട്. തങ്ങളെ പിൻപറ്റിയ ആളുകൾ, തങ്ങളോടൊപ്പമുള്ള ആളുകൾ, അവരുടെ ഔദാര്യങ്ങൾ പറ്റി, അവരുടെ സമ്പാദ്യത്തിൽ ജീവിക്കുന്ന പുരോഹിതന്മാർ, അവർക്കിതിൽ പാഠമുണ്ട്. പുരോഹിതന്മാർ, അവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ആവശ്യമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വില കൊടുത്ത് അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് ആ ഒട്ടകത്തെ വാങ്ങിച്ചു. അങ്ങനെ മദീനയിലേക്കുള്ള യാത്ര വളരെ ദൈർഘ്യമുള്ള യാത്രയാണ്. പല വഴികളുണ്ട്, പല വഴികളിലൂടെ മദീനയിലേക്ക് പോകാം. വഴി അറിയുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന വ്യക്തിയെ അബൂബക്കർ ചെലവിന് കൊടുത്ത് ഏൽപ്പിച്ചു, വഴി കാണിച്ചു നൽകാൻ വേണ്ടി. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് അന്ന് കാഫിറാണ്, മുസ്ലിം ആയിട്ടില്ല, അല്ല, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്തിനെ അബൂബക്കർ ഈ യാത്രയിൽ ഒരു വഴികാട്ടിയായി പണം കൊടുത്ത് ഏൽപ്പിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്താണ് വഴികാട്ടുന്നത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ, മൂന്നാമത്തെ ദിവസം, ഇന്നേക്ക് 3-ാമത്തെ ദിവസം സൗർ ഗുഹയുടെ അടുക്കൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന കരാറിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്തിന് പണം കൊടുത്ത് അബൂബക്കർ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് ആ കാര്യം ഏറ്റെടുത്ത് അദ്ദേഹം വഴി നന്നായി അറിയുന്ന വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് മുശ്രിക്കുകൾക്ക് കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നു എങ്കിലും അവിടുന്ന് വളരെ വിശ്വസ്തനാണ് എന്ന കാര്യത്തിൽ അവർക്ക് അപ്രവ്യത്യാസമില്ലായിരുന്നു. മുഹമ്മദ് കളവ് പറയില്ല, വിശ്വസിച്ചേൽപ്പിച്ച കാര്യം അതിൽ ചതി കാണിക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുശ്രിക്കുകളെ ഏൽപ്പിച്ച കുറേ വസ്തുക്കളുണ്ട്, അമാനത്തുകൾ. മുശ്രിക്കുകളിൽ പലരും വില കൂടിയ വസ്തുക്കൾ ഏൽപ്പിച്ചിരുന്നത് റസൂലുള്ളയാണ്, കാരണം അവിടുന്ന് വിശ്വസ്തനാണ്, അമീനാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ വലിയ അത്ഭുതകരമായ കാര്യമാണത്. അവർ അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബികളെ ഉപദ്രവിച്ചിരുന്നു, എന്നാൽ ഏറ്റവും അധികം വിശ്വസ്തനായിരുന്നത് റസൂലുള്ളയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഉണ്ടാക്കിയെടുക്കേണ്ട, ഏതൊരു മുസ്ലിമിനും മറ്റുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട ചിത്രം അതാണ്. ഒരു മുസ്ലിം, അവൻ എന്നെ വഞ്ചിക്കുകയില്ല, അവൻ എന്നെ ചതിക്കുകയില്ല. ആരൊക്കെ വഞ്ചിച്ചാൽ അത് നമ്മുടെ ശത്രുവിനാണെങ്കിലും ബോധ്യമുണ്ടായിരിക്കണം. അർഹതപ്പെട്ടതല്ലാതെ അവൻ എന്റെ അടുക്കൽ നിന്ന് വാങ്ങുകയില്ല. നിനക്കൊരു കച്ചവടമുണ്ട്, നിനക്ക് നീ ഒരു വാഹനം ഓടിക്കുന്നവനാണ്, നീ ഒരു ഓട്ടോ ഓടിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. നീ ഒരു മുസ്ലിം ആണെങ്കിൽ അതിന്റെ അടയാളം നിന്നിൽ അവൻ കാണട്ടെ. നീ ഒരു വിദ്യാർത്ഥിയാണ്, നിനക്ക് അധ്യാപകരുണ്ട്, നിന്റെ സ്വഭാവത്തിൽ അത് കാണട്ടെ. അവനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് അവൻ ഇങ്ങനെയാണ്. എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ നിന്റെ സ്വഭാവം വേറിട്ട് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമായിരുന്നു. അവിടുന്ന് തന്റെ അടുക്കൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ബാധ്യതകളും അലിയെ ഏൽപ്പിച്ചു. അലിയോട് പറഞ്ഞു, ഇതായത് ഇന്ന ഇന്ന ആളുകളുടെ കാര്യങ്ങളാണ്, ഇതൊക്കെ നീ തിരിച്ചവർക്ക് ഏൽപ്പിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. യാത്ര പോകുന്ന ദിവസമായി. മുശ്രിക്കുകൾ രാത്രിയായപ്പോൾ റസൂലുള്ളയുടെ വീട് വളഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി, എന്നിട്ട് വാതിൽ തുറന്നു. മുശ്രിക്കുകൾ നോക്കി നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കണ്ണിൽ നിന്ന് റസൂലുള്ളയെ മറച്ചു കളഞ്ഞു. അവർ കാണുന്നില്ല. റസൂലുള്ള അവരുടെ മുന്നിലുണ്ട്, വാതിൽ തുറന്നിട്ടുണ്ട്, അവരൊന്നും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണെടുത്ത് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവരുടെ എല്ലാവരുടെയും തലയിൽ അത് പതിച്ചു. റസൂലുള്ള അവർക്ക് മുന്നിലൂടെ നടന്നുപോയി. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. രാത്രിയാണ്. അബൂബക്കർ കാത്തിരിക്കുകയാണ്, തയ്യാറായിട്ടുണ്ട്. അബൂബക്കറിന്റെ വീട്ടിൽ പ്രവേശിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കഴിയാവുന്നത്ര വേഗത്തിൽ ഞാൻ അവർക്ക് ഒരു യാത്രക്ക് പോകുന്ന സന്ദർഭത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി നൽകി. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ചെറിയ വാതിലിലൂടെ, പൊതുവെ പ്രവേശിക്കുന്ന വാതിലിലൂടെ അല്ലാതെ ഒരു ചെറിയ വാതിലിലൂടെ ആരും കാണാതെ പുറത്തിറങ്ങി അവർ സൗർ ഗുഹയിലേക്ക് യാത്ര തിരിച്ചു. സൗർ ഗുഹ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്, ഒരു ചെറിയ ഗുഹയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. സൗർ ഗുഹ നിലകൊള്ളുന്നത് മദീനയിലേക്കുള്ള വഴിയുടെ നേരെ വിപരീത ദിശയിലാണ്. റസൂലുള്ള ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുശ്രിക്കുകൾ ആദ്യം ഇറങ്ങി പുറപ്പെടുക മദീനയിലേക്കുള്ള വഴിയിലാണ്. അതിന്റെ നേരെ വിപരീത ദിശയിലാണ് സൗർ ഗുഹയുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ള സൗർ ഗുഹ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സൗർ ഗുഹയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ അതിരെത്തിയപ്പോൾ റസൂലുള്ള നിന്നു, മക്കയിലേക്ക് തിരിഞ്ഞു നോക്കി. മക്കയെ അവസാനമായി കാണാൻ പോവുകയാണ്.